ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. കേരളത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് പാലിക്കേണ്ട കർശന നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിത്തൻ യു കെൽക്കർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ നോട്ടീസ് രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കറും തള്ളി. 2020 തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി മരണക്കേസിൽ കുറ്റക്കാരായ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ച് മധുര സെഷൻസ് കോടതി. ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോകാരോഗ്യദിനം. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. അവസാന ദിന പരസ്യപ്രചാരണത്തിനായി തിരക്കിട്ട പരിപാടികളാണ് രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രണം ചെയ്യുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നായി 883 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അടുത്ത മാസം 4 വോട്ടെണ്ണൽ. ഇന്ന് വൈകിട്ട് 6 നടക്കുന്ന കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
വിവിധ മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരല്ലാത്ത പ്രവർത്തകരും പാർട്ടി ഭാരവാഹികളും പ്രചാരണ സമയം കഴിഞ്ഞാൽ ഉടനെ മണ്ഡലം വിട്ടുപോകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും പത്രങ്ങളിലൂടെ രാഷ്ട്രീയ പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ മാധ്യമ സർട്ടിഫിക്കേഷൻ നിരീക്ഷക സമിതിയുടെ അംഗീകാരം ആവശ്യമാണ്. അതിനിടെ സംസ്ഥാനത്ത് തപാൽ വോട്ടുകളുടെ കാര്യത്തിലും ഗണ്യമായ പുരോഗതിയുണ്ട്. അപേക്ഷ നൽകിയ 34,128 പേരിൽ 28,900 പേർ തപാൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് ഭയരഹിതമായി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് 48 മണിക്കൂർ മുൻപ് പാലിക്കേണ്ട കർശനമായ നിയന്ത്രണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പുറപ്പെടുവിച്ചു. ഈ സമയം സ്ഥാനാർത്ഥികൾ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനോ പങ്കെടുക്കാനോ പാടില്ല. ജാഥകൾ, ഘോഷയാത്രകൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ, വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള മറ്റ് വിനോദ പരിപാടികൾ എന്നിവയ്ക്കും നിരോധനമുണ്ട്. ടെലിവിഷൻ, റേഡിയോ വഴിയുള്ള പ്രചാരണങ്ങൾക്കും ഈ നിരോധനം ബാധകമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും ഈ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന്റെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും ഭാഗമായാണ് പോളിംഗ് ബൂത്തുകളിൽ മൊബൈൽ ഫോണുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ചില ജില്ലകളിൽ ഹരിത മൊബൈൽ പൌച്ചുകൾ അവതരിപ്പിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് കയറും മുൻപ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പൌച്ചിലാക്കി വോളണ്ടിയർമാരെ ഏൽപ്പിച്ച് ടോക്കൺ വാങ്ങണം. വോട്ട് ചെയ്തു കഴിഞ്ഞ് ടോക്കൺ നൽകി സമ്മതിദായകർക്ക് ഫോൺ തിരികെ കൈപ്പറ്റാനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ. സംസ്ഥാനം മുഴുവൻ പ്രത്യേക സുരക്ഷാ മേഖലകളാക്കി തിരിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 76,000+ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയൊരുക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ലോക്കൽ പോലീസിന് പുറമെ സ്പെഷ്യൽ യൂണിറ്റുകൾ, ബറ്റാലിയനുകൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സേനാംഗങ്ങളെയും ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 140 കമ്പനി കേന്ദ്രസേനാ വിഭാഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് ഓച്ചിറയിൽ റൂട്ട് മാർച്ച് നടത്തി. ടോൾ ജംഗ്ഷനിൽ നിന്നാരംഭിച്ച് പ്രീമിയർ ജംഗ്ഷനിൽ അവസാനിച്ച റൂട്ട് മാർച്ചിൽ കൊല്ലം സിറ്റി പോലീസും കേന്ദ്ര സായുധ സേനയും പങ്കെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത, അഡീഷണൽ SP, ASPമാർ, ACPമാർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ട്രാക്ടർ ബോധവൽക്കരണ റാലി നടന്നു. മുണ്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുരിയാനി വരെയാണ് ട്രാക്ടർ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. 30 ട്രാക്ടറുകൾ റാലിയിൽ അണിനിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ പൂർത്തിയായി. 3,400+ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പശ്ചിമബംഗാളിലും ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഈ മാസം 9 വരെ പത്രിക പിൻവലിക്കാം. തമിഴ്നാട്ടിൽ ഈ മാസം 23 വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ 23-ന് 29-ന് രണ്ട് ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ് നടക്കുക. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി അമരാവതിയെ പ്രഖ്യാപിക്കുന്ന ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി 2026 രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. കഴിഞ്ഞ ആഴ്ച നടന്ന ബജറ്റ് സമ്മേളനത്തിലാണ് ലോക്സഭയും രാജ്യസഭയും ഈ ഭേദഗതി ബിൽ പാസാക്കിയത്. പുതിയ നിയമം നിലവിൽ വന്നതോടെ ആന്ധ്രാപ്രദേശിന്റെ ഒരേയൊരു തലസ്ഥാനമെന്ന നിയമപരമായ പദവി അമരാവതിക്ക് ലഭിച്ചു. ഇതിനു പുറമെ ഇൻസോൾവൻസി ആന്റ് ബാങ്ക്റപ്സി കോഡ് ഭേദഗതി ബില്ലിനും രാഷ്ട്രപതി അംഗീകാരം നൽകി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ സമർപ്പിച്ച നോട്ടീസ് രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കറും തള്ളി. ഇരുവരും പ്രമേയ നോട്ടീസ് സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി സെക്രട്ടേറിയറ്റ് അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് പ്രമേയം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് സമർപ്പിച്ചിരുന്നു. ഇറാനിൽ നിന്ന് അർമേനിയ അസർബൈജാൻ വഴി 895 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1777 ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ, ഖത്തർ, UAE വിദേശകാര്യമന്ത്രിമാരുമായും വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സംഭാഷണം നടത്തിയതായും അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു.
हमारे विदेश मंत्री की कल कतर और UAE दोनों देशों के विदेश मंत्री से बातचीत हुई. साथ ही साथ उनके पास ईरान के विदेश मंत्री का भी टेलीफोन आया. इन तीनों बातचीत में विदेश मंत्रियों के बीच में पश्चिम एशिया में चल रहे संघर्ष के बारे में बातचीत हुई और वहां के हालात क्या हैं, इस पर उन्हें अपनी अपनी बातें रखी और समीक्षा किया.
രാജ്യത്തെ എണ്ണ ശുദ്ധീകരണശാലകൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആണവോർജ്ജ മേഖലയിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. തമിഴ്നാട്ടിലെ കൽപ്പകത്തുള്ള പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായി. റിയാക്ടറിനുള്ളിൽ ആണവ ചെയിൻ റിയാക്ഷൻ സ്വയം നിയന്ത്രിതമായി തുടരുന്ന പൂർണ്ണതോതിലുള്ള ഊർജ്ജ ഉൽപാദനത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണിത്. ആണവോർജ്ജ മേഖലയിലെ ഇന്ത്യയുടെ നിർണായക ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ അത്യാധുനിക റിയാക്ടർ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും എഞ്ചിനീയർമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 500 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള റിയാക്ടർ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ റഷ്യയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി മരണക്കേസിൽ കുറ്റക്കാരായ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ച് മധുര 1 അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് കോടതി. 2020 പി ജയരാജും മകൻ ബെനിക്സും പോലീസ് കസ്റ്റഡിയിൽ ക്രൂര മർദ്ദനമേറ്റ് മരിച്ച കേസിലാണ് ജഡ്ജി ജി മുത്തുകുമാരൻ വിധി പ്രസ്താവിച്ചത്. 2020 June 19 കോവിഡ് ലോക്ഡൌൺ ലംഘിച്ച് കട തുറന്നുവെന്നാരോപിച്ച് മൊബൈൽ ഷോപ്പ് ഉടമയായ ജയരാജിനെയും മകൻ ബെനിക്സിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്ന് രാത്രി സ്റ്റേഷനിൽ വെച്ച് ക്രൂര മർദ്ദനത്തിനിരയായ ഇരുവരും അടുത്ത ദിവസങ്ങളിൽ മരണപ്പെടുകയായിരുന്നു. മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് CBI അന്വേഷണം നടത്തിയത്. ഇന്ന് ലോകാരോഗ്യദിനം. 1948 April 7 ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ദിനാചരണം. ശാസ്ത്രീയ തെളിവുകളിലുള്ള വിശ്വാസം, ആഗോള സഹകരണം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഗ്രഹത്തിന്റെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏകാരോഗ്യ സമീപനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യദിന പ്രമേയം. ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് നാസയുടെ Artemis II ചാന്ദ്രദൌത്യം. Artemisയിലെ യാത്രികർ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി. Apollo 13 ദൌത്യത്തിന്റെ 1970 റെക്കോർഡാണ് 3 അമേരിക്കക്കാരും ഒരു കനേഡിയൻ പൌരനുമടങ്ങുന്ന സംഘം തിരുത്തിക്കുറിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
ഭൂമിയിൽ നിന്ന് ഏകദേശം 252,760 മൈൽ അകലെ വരെ സഞ്ചരിച്ചാണ് കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൻ എന്നിവരടങ്ങുന്ന സംഘം ചരിത്രം കുറിച്ചത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 4,000 മൈൽ ഉയരത്തിലൂടെയുള്ള 6 മണിക്കൂർ നീണ്ട ലൂണാർ ഫ്ലൈബൈ ആയിരുന്നു ഈ ദൌത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഈ യാത്രയ്ക്കിടെ ഭൂമിയിൽ നിന്ന് ഒരിക്കലും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ മറുപുറത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ നേരിട്ട് കാണാൻ യാത്രികർക്ക് സാധിച്ചു. അപ്പോളോ ദൌത്യങ്ങൾക്ക് അരനൂറ്റാണ്ടിന് ശേഷമുള്ള നാസയുടെ ആദ്യ മനുഷ്യപേടക ദൌത്യമാണ് Artemis II.
മംഗോളിയയിലെ ഉലാൻബാത്തറിൽ നടക്കുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രീതി പവർ ഫൈനലിൽ കടന്നു. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവ് കൊറിയയുടെ AGMനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ താരത്തിന്റെ ഫൈനൽ പ്രവേശനം. അതേസമയം ഇന്ത്യൻ താരങ്ങളായ നികത് സരീനും ലോവ്ലിന ബോർഗോയിനും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. വോട്ടെടുപ്പ് മറ്റന്നാൾ. കേരളത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് പാലിക്കേണ്ട കർശന നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന പ്രതിപക്ഷ നോട്ടീസ് രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കറും തള്ളി. 2020 തൂത്തുക്കുടി സാത്താൻകുളം കസ്റ്റഡി മരണക്കേസിൽ കുറ്റക്കാരായ 9 പോലീസ് ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ച് മധുര സെഷൻസ് കോടതി. ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കുക എന്ന പ്രമേയവുമായി ഇന്ന് ലോകാരോഗ്യദിനം. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.